അറിയാൻ പോകുന്നത്. സോ ബി വെരി കെയർഫുൾ. തുരപ്പനലിക്കും നരിച്ചീർന്നു എന്ന് പറഞ്ഞാൽ തുരപ്പനലിക്ക് കുഞ്ഞുങ്ങളെ അതിനകത്ത് പ്രസവിച്ച് കിടന്ന് വളർത്താന്, നരിച്ചീർന്നെ കുഞ്ഞുകുട്ടി കുട്ടികളെ അതിനകത്ത് കൂട് വെച്ച് താമസിപ്പിക്കാന്. ഈ വലുതെല്ലാം എറിയും. ഈ റഷ്യയുടെ പ്രമുഖനായിരുന്ന സ്റ്റാലിന്റെ വലിയൊരു വിഗ്രഹം സ്ട്രീറ്റിൽ ഒരു മൂലയ്ക്ക് ചുമ്മാ കമത്തിയിട്ടിരിക്കുന്നു, മലത്തിയിട്ടിരിക്കുന്നു. ഞാനങ്ങ് ചിരിച്ചുപോയി. അയാളൊന്ന് തുമ്മിയാൽ അമേരിക്ക മുതൽ ജപ്പാൻ വരെ പേടിക്കുമായിരുന്നു. ദാറ്റ് ഫെലോ ജോസഫ് സ്റ്റാലിൻ. പക്ഷേ വാട്ട് ഹാപ്പൻഡ്? ദ തിയറീസ് ആർ ഗോൺ. അവരുടെ ഫിലോസഫി പോയി, ശക്തികളെല്ലാം തകർന്നു. ആളിനെ എടുത്തും ഒരു റോഡറമ്പ് ചുമ്മാ മലന്ന് കിടക്കുന്നുണ്ട്. വലിയ വിഗ്രഹം, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാച്യു. ഞാനത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ നാഷണൽ ജിയോഗ്രാഫിക്കുകാര് അത് ചെന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഒരുത്ത നിന്നുകൊണ്ട് ഒരു ബ്രഷ് കൊണ്ട് അതിനകത്ത് അഴുക്കെല്ലാം തുടച്ചു കളഞ്ഞിട്ടാണ് പടമെടുത്തത്. ഒരു ദിവസം വളരെയധികം പ്രഗത്ഭനായിരുന്ന മനുഷ്യൻ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യം. എനിക്ക് അദ്ദേഹത്തോട് സ്പെഷ്യലായിട്ട് വഴക്കില്ല. എന്റെ ചെറുപ്പത്തിൽ സ്റ്റാലിൻ എന്ന് പറയുമ്പോൾ പേടിച്ചിട്ടുണ്ട്. അത്ര മഹാൻ, അത്രയ്ക്ക് വില കുറഞ്ഞു പോയി. നിങ്ങൾ ഓർമ്മയിരിക്കണം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുടെ കഥയൊന്ന് ഓർത്തിക്കട്ടെ. നമ്മൾ മേൽക്കുമേൽ ബലം പ്രാപിപ്പാൻ സാധിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, എല്ലാവരും തുരപ്പനലിക്ക് നരിച്ചിരുന്നും എറിയുന്ന ഒരു കാലഘട്ടമായിരിക്കും മഹോപദ്രവകാലം. മഹോപദ്രവകാലത്തിന്റെ രണ്ടാമത്തെ പേര് യഹോവയുടെ ദിവസം. വീണ്ടും വായിക്കണ്ട, ദേർ ആർ 20 റെഫറൻസസ് കൺസേണിങ് ദി സെയിം പോയിന്റ്. അത് ഞാൻ എടുക്കുന്നില്ല എങ്കിലും ആ യഹോവയുടെ ദിവസം എന്ന് പറയുന്നതിനെ കുറിച്ച് ന്യൂ ടെസ്റ്റമെന്റ് കൺസെപ്റ്റ് ഉണ്ട്. അത് കുറിച്ച് വെക്കണം നിങ്ങൾ. ന്യൂ ടെസ്റ്റമെന്റ് കൺസെപ്റ്റ് ഉണ്ട്. 1 തെസ്സലോനിക്കർ 5:1 3 വാക്യങ്ങളൊന്ന് വായിച്ചു.
സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും
കുറിച്ച്
നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നു.
യഹോവയുടെ ദിവസം എന്നുള്ളതിന്റെ ഗ്രീക്കിൽ വന്നപ്പോൾ കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്തി കർത്താവിന്റെ ദിവസം എന്നാക്കി. കർത്തൃദിവസമല്ല, ദാറ്റ് ഈസ് ദ റിസറക്ഷൻ ഓഫ് ജീസസ്. മെമ്മോറിയൽ ഡേ ഓഫ് ദ റിസറക്ഷൻ ഓഫ് ജീസസ് ഈസ് ദ കർത്തൃദിവസം. ലോർഡ്സ് ഡേ, നമ്മൾ സർവീസ് നടത്തുന്ന ലോർഡ്സ് ഡേ എന്ന് പറയുന്നത്. എന്നാൽ ഡേ ഓഫ് ദ ലോർഡ് ഈസ് ഡിഫറൻറ്റ്. ഡേ ഓഫ് ദ ലോർഡ് എന്ന പ്രയോഗം നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി അതിന്റെ രണ്ട് ബൗണ്ടറി ഒന്ന് കാണിക്കാം, നിങ്ങളൊന്ന് ഓർക്കാൻ വേണ്ടിയാണ്. ഇവിടെ വായിക്കുന്ന കർത്താവിന്റെ നാൾ എങ്ങനെ വരുന്നു?
കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയാം.
അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ നാൾ എങ്ങനെ വരുന്നു? കള്ളൻ രാത്രിയിൽ വരും പോലെ. 2 പത്രോസ് 3:10 നിൽക്കട്ടെ. 2 പീറ്റർ 3:10.
കർത്താവിന്റെ ദിവസമോ,
കർത്താവിന്റെ ദിവസമോ
കള്ളനെ പോലെ
വരും.
അന്ന് ആകാശം
കൊടുമുഴക്കത്തോടെ
ഒഴിഞ്ഞു പോകും.
അടുത്ത
മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും.
ദൈവങ്ങൾ ഇങ്ങോട്ട് നല്ലപോലെ ശ്രദ്ധിക്കണം. ഈ രണ്ട് വാക്യത്തിൽ കർത്താവിന്റെ ദിവസം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് ഒരു ദിവസമാണോ രണ്ടു ദിവസമാണോ അറിയാവുന്നവർ, ഓർമ്മയുള്ളവരൊന്ന് പറഞ്ഞേ. കർത്താവിന്റെ ദിവസം കളരെ പോലെ വരുന്നു എന്ന് രണ്ടിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇവിടെയാണ്, 1 തെസ്സലോനിക്കർ 5:3, മറ്റേത് 2 പത്രോസ് 3:10. ഈ രണ്ടും ഒരു ദിവസമാണോ രണ്ട് ദിവസമാണോ എന്നാണ് എന്റെ ചോദ്യം. ചിന്തിക്കുന്നവർ ചിന്തിക്കുവാൻ ഇടയാകട്ടെ. ഓക്കെ, ഇസ് ഇറ്റ് 1 day or 2 days? രണ്ടു ദിവസമാണ്. ഓക്കെ, എങ്ങനെ, ഒരു ദിവസമാണോ? നിങ്ങൾ അതിന്റെ കോണ്ടസ്റ്റ് മനസ്സിലാക്കി പറയണം. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരുന്നു എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലൂസ് പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ രഹസ്യ വരവിനെയാണ് കുറിക്കുന്നത്. കള്ളൻ എന്ന പോലെ വന്ന് നിങ്ങൾ അറിയാതെ പോകരുതെന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് മോർ സയന്റിഫിക് ടു ദ മോഡേൺ വേൾഡ്. ഈ മോഡേൺ തലമുറയ്ക്ക് അത് വളരെ സയന്റിഫിക് ആവശ്യമാണ്. പത്രോസ് ഒരു മീൻപിടിക്കാരനായിരുന്നെങ്കിലും ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് സയൻസാണ്. പത്രോസ് പാസ്സായ ഡിഗ്രി എംഎസ്സിയ സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ എടുത്തു നോക്കണം, അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ഭാഗത്തും നിങ്ങൾക്ക് കാണാം. ദ ഡേ ഓഫ് ദ ലോർഡ് ഈസ് കമ്മിങ് ആസ് എ തീഫ് ഇൻ ദ നൈറ്റ്, ഇൻ വിച്ച് ദ ഹെവൻ ഷൽ പാസ് അവേ വിത്ത് എ ഷൗട്ട്. പ്രൈസ് ദ ലോർഡ്, സ്തോത്രം. ഇംഗ്ലീഷിൽ ആരുടെ വായിച്ചേ? ബ്രദർ, യു ഗോട്ട് ഇറ്റ്? സം വൺ റീഡ് ഇറ്റ് ക്വിക്ലി. മൈക്ക് കൂടെ വായല്ലേ, മൈക്കില്ലേ? ഓ സോറി, കൊടുക്കേ വരണം. എത്ര എണ്ണം താഴെ അവിടെ ഇവിടെ ഒക്കെ കിടക്കല്ലേ, കിടന്ന് വിശ്രമിക്കുക. ഒത്തിരി എണ്ണം വരട്ടെ, കൊട്ടെ, ഇറങ്ങട്ടെ.
But the day of the Lord will come like a thief. The heavens will disappear with a roar. The elements will be destroyed by fire.
Okay, ആ വാക്യം ഓർത്തുവെക്കണം. The day of the Lord come as a thief in the night. ഇത് കിങ് ജെയിംസ് അല്ല വായിക്കുന്നത്, കിങ് ജെയിംസിനകത്തുനിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. എന്നിട്ട് ഇൻ വിച്ച് ദ ഹെവൻ ഷാൽ പാസ് അവേ വിത്ത് വിത്ത് എ റോറിംഗ് സൗണ്ട്. ദൈവക്കണിഞ്ഞോട് നോക്കിയേ, നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കാണുന്ന വായുമണ്ഡലമെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നതിനെ കുറിച്ച് സയന്റിഫിക് റിസർച്ച് കണ്ടുപിടിച്ചിരിക്കുന്ന തിയറി അറിയാമല്ലോ. വിളിക്കുന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം അറിയാം ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, മെസോസ്ഫിയർ. നാല് സ്പിയറാണ്, സുതാര്യമായുള്ള നാല് സ്പിയർ കൊണ്ട് ഇത് പ്രകപ്പിച്ചിരിക്കുക ഈ ഭൂമിയെ. നാല് സ്പിയറാണ് എന്തോ ഇതെല്ലാം കൂടെ നോക്കിയാൽ കണ്ണാടിച്ചില്ല പോലെ അക്കരെ അക്കരെ കാണാം. സൂര്യനെ കാണാം, ചന്ദ്രനെ കാണാം, നക്ഷത്രം കാണാം. സുതാര്യമാണ്, ട്രാൻസ്പെറന്റാ. വായു മണ്ഡലം എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റാ. പക്ഷേ വായു മണ്ഡലം എന്ന് പറയുന്നത് 1000 kilometers തിക്നെസ്സിലാണ് നിൽക്കുന്നത്. 1000, ഞങ്ങൾ പഠിച്ചുകൊണ്ട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ സാറ് പഠിപ്പിച്ച് ഭൂമിയെ ആകാശം പൊതിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഭൂമി കിഴക്കോട്ട് 1000 miles വേഗത്തിൽ കറങ്ങുകയാണ്. 1000 miles വേഗത്തിൽ കിഴക്കോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക ഭൂമി എന്ന് പഠിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് സ്റ്റുഡൻ്റ് എഴുതിട്ട് ചോദിച്ചു, സാറേ നമ്മളിവിടെ മേലോട്ട് പൊങ്ങി നിന്നാൽ, മേലോട്ട് പൊങ്ങി ഒരു 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 ചെറിയ ബലൂണെ കയറി പിടിച്ച് മേലോട്ട് പൊങ്ങി നിന്നാൽ അമേരിക്ക വരുമ്പോൾ അങ്ങ് ഇറങ്ങിയാൽ പോരെന്ന് ചോദിച്ചു. സാറ് നല്ലപോലെ പഠിച്ച സാറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മോനെ നീ പൊങ്ങിയാൽ എത്ര അതായാലും പോകും? നീ പൊങ്ങിയാൽ 100 അടിയോ 200 അടിയോ കൊണ്ടുപോകില്ല, അല്ലെ 500 അടി. അതിനപ്പുറത്ത് പോയാൽ നിനക്ക് സത്യമല്ല. ഇത് 500 പരം മൈൽ, അല്ലെങ്കിൽ അന്ന് കിലോമീറ്റർ അല്ല, 600-700 miles തിക്നെസ്സിലായി വായുമണ്ഡലം നിൽക്കുന്നത്. ആ 700-700 miles അപ്പുറത്ത് നിന്റെ ബലൂൺ കൊണ്ട് നിർത്താമെങ്കിൽ അമേരിക്ക വരുമ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞു. കൊച്ചൻ തന്നെ താഴെ ഇരുന്ന് പോയി. ഓർമ്മയിരിക്കണം, ഇത്രയും തിക്നെസ്സിൽ ഈ വായുമണ്ഡലം കൊണ്ട് ഭൂമിയെ പതപ്പിച്ചിരിക്കുക. വായുമണ്ഡലമെങ്കിൽ അറ്റ്മോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, മെസോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, നാല് സ്പിയർ കൊണ്ട് ഈ ഭൂമിയെ പതപ്പിച്ചിരിക്കുക. വായുമണ്ഡലമായിരുന്നാലും അതിലൊക്കെ വലിയ അത്ഭുതം. ഇവരെല്ലാം അത്ഭുതപ്പെട്ട് ചിന്തിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്, ഓസോൺ ലെയർ. ഓസോൺ പാളി എന്ന് പറയുന്നത് മൂന്നിനും രണ്ടിനും ഇടയിൽ, ഇതിനകത്തെ മൂന്നിനും രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഓസോൺ പാളി. നിയമക്കൾ ഓർക്കണം, സ്തോത്രം. കർത്താവ് തെട്ടിച്ചു വന്ന കൂട്ടത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഓർക്കുന്നു. കർത്താവ് പറഞ്ഞു നോക്കിയേ, വെള്ളങ്ങൾക്കും നടുവിൽ എന്തോ ആയിരിക്കട്ടെ ഒരു വിധാനം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഫേമമെന്റ്, ഒരു വിധാനം. ഈ വിധാനം ഉൾപ്പെടെയുള്ള ഇത്രയും വായുമണ്ഡലം കൊണ്ട് ഈ ഭൂമിയെ ദൈവം പുതപ്പിച്ചിരിക്കുക. ഇങ്ങനെ പുതപ്പിച്ചിരിക്കുന്ന പുതപ്പിനിടയ്ക്ക് കൂടെ സൂര്യന്റെ അൾട്രാ വയലറ്റ് റേ കഴിഞ്ഞ മാസത്തിൽ ഐഡഹോ സ്റ്റേറ്റിൽ USA നടന്ന്, നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണും, ബ്ലൂ ആൻഡ് എ ഗ്രീൻ കളറിൽ മണിക്കൂറുകൾ ഐഡഹോ സ്റ്റേറ്റിന്റെ ഒരു ഭാഗത്ത് ജനങ്ങൾ അമ്പരന്ന് നാലുപാട് കൂടി. വലിയൊരു പ്രതിഭാസമായിരുന്നു അന്നത്തെ ടെലിവിഷൻ സ്ക്രീനിൽ അത് കാണിച്ചു. ഓർമ്മയിരിക്കണം, ഇത്രയും ഇതിനെ പുതപ്പിച്ചിരിക്കുന്ന ഇത്രയും വായുമണ്ഡലം കൊണ്ടാണ് ഈ ഭൂമിയെ പുതപ്പിച്ചിരിക്കുന്നത്. ആ വായുമണ്ഡലത്തിലാണ് ആകാശം എന്ന് ബൈബിൾ പറയുന്നത്. സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. ആകാശം, ഈ ആകാശം എങ്ങനെ ഓടി മാറുന്നത്? ആകാശം കൊടുമുഴക്കത്തോടെ ശൂന്യതയിലേക്ക് ഓടി മാറും. സൂര്യന്റെ അത്യുഗ്രമായ ചൂട് കൊണ്ട് ഭൂമി കത്തിപ്പോകും. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് അതാണ് പത്രോസ് പറഞ്ഞ പോയിന്റ്. ഈ ഭൂമിയെ പതപ്പിച്ചിരിക്കുന്ന വായുമണ്ഡലത്തിലകത്തെ ഓസോൺ ലെയറിന് ക്രാക്സ് വീണപ്പോൾ തന്നെ ഇത്രേ പ്രതിഭാസങ്ങൾ ഭൂമിക്ക് സംഭവിക്കുക. നിങ്ങൾ, ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പേ BBC അവരെപ്പോഴും ന്യൂസ് കാണിക്കുമ്പോൾ ഞാൻ വാച്ച് ചെയ്യും. കാരണം എനിക്ക് അന്നന്ന് പ്രസംഗിക്കാനുള്ള മെറ്റീരിയൽ കിട്ടും. ന്യൂസ് കാണിച്ച് നിങ്ങൾ പലരും കണ്ടു കാണും. സൗത്ത് പോൾ ആൻഡ് നോർത്ത് പോൾ, ആ നോർത്ത് പോൾ സൗത്ത് പോൾ എല്ലാം അവർ വളരെ വളരെ അകലെ നിന്നുകൊണ്ട് പിക്ചർ എടുത്തു. വളരെ തണുപ്പാണ്. പക്ഷേ ഒരു അത്ഭുതം എന്താണെന്നറിയാമോ? വലിയ കരിമ്പാറകൾ തെളിഞ്ഞു നിൽക്കുന്നു. വലിയ കറുത്ത പാറക്കൂട്ടകൾ തെളിഞ്ഞു തെളിഞ്ഞു നിൽക്കുന്നു. നോർത്ത് പോളിലും സൗത്ത് പോളിലും ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും എന്ത് പറ്റി? ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മഞ്ഞുപാളികളെല്ലാം ഉരുകി വെള്ളമായി തീർന്നു. ന്യൂയോർക്ക് പട്ടണം, ബോംബെ പട്ടണം, കൽക്കട്ട പട്ടണം, ബാങ്കോക്ക് പട്ടണം, ജപ്പാനിലെ പല പട്ടണങ്ങൾ, അതുപോലെ തന്നെ ബർമയിലെ ചില പട്ടണങ്ങൾ, ഇന്ത്യയിലെ പല പട്ടണങ്ങളും വലിയ പ്രളയക്കെടുതിയിൽ വരുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട്? ഈ മഞ്ഞുമലകൾ മുഴുവൻ ഉരുകി വെള്ളമായി തീർന്നു. നമ്മൾ ഓർമ്മയിരിക്കണം. അപ്പൊ ഇതിന്റെ കാരണം ചോദിച്ചാൽ സൂര്യന്റെ ടെമ്പറേച്ചർ അത്യുഗ്രമായി ചൂട് കൊണ്ട് ഭൂമി വെന്ത് കത്തുവാനുള്ള ദിവസത്തോട് നമ്മൾ അടുക്കുക. ആ ദിവസത്തെ കുറിച്ചാണ് പത്രോസ് പറയുന്നത്, കർത്താവിന്റെ ദിവസമോ എങ്ങനെ വരും എന്ന് പറഞ്ഞേ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന്. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഞാനിത് ചെങ്ങന്നൂർ ടൗണിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ ചെങ്ങന്നൂർ കോളേജിലെ വിദ്യാർത്ഥികളിൽ നിന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞ് കളിയാക്കുന്ന ഞാൻ കേട്ടതാണ്. ആകാശം ഓടി മാറുന്ന ആള് പറയുന്നത് ചിരിച്ചതാണ്. ഇപ്പൊ ഒറ്റയെണ്ണം ഓരോറ്റ കുട്ടി പോലും മിണ്ടുകയില്ല. നിങ്ങളിപ്പോ പ്രസംഗിച്ചോളൂ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചാൽ ആളുകൾ ശ്രദ്ധിക്കും. സയന്റിസ്റ്റുകളോട് ചോദിക്കുക, ദേ ആർ അഫ്രൈഡ്, ഭയന്ന് കഴിയുകയാണ്. അപകടസന്ധിയിലാണ് ഭൂമി നിൽക്കുന്നത്. ഈ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് കൂട്ടിക്കേ, ഇനി ഒന്ന് കൂട്ടിക്കേ. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ദിവസമാണ്. അതാണ് പത്രോസ് പറഞ്ഞത്, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെ. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് ഓർത്ത് നോക്കിയേ. 1000 സംവത്സരം ഇതിനകത്ത് ഉൾപ്പെടുന്നു, 7 സംവത്സരം ഇതിനകത്ത് ഉൾപ്പെടുന്നു. വിശുദ്ധന്മാരുടെ ഉൽപ്രാവണം കഴിയുമ്പോൾ മുതൽ യഹോവയുടെ ദിവസം ആരംഭിക്കുകയാണ്. സ്തോത്രം. എവിടെ ആരംഭിക്കുന്നത്? 1 തെസ്സലോനിക്കർ 5 അധ്യായത്തിലെ വാക്യം ഓർത്തു വയ്ക്കട്ടെ. 5:1 നമ്മൾ വായിച്ചല്ലോ, കർത്താവിന്റെ ദിവസമോ, അല്ല കർത്താവിന്റെ നാൾ എങ്ങനെ വരും? കള്ളൻ എന്ന പോലെ. അത് നമ്മുടെ റാപ്ചറിന്റെ ദിവസമാണ്, വിശുദ്ധന്മാരുടെ റാപ്ചറാണ്. ദ ഡേ ഓഫ് ദ ലോർഡ് മീൻസ് ദ റാപ്ചർ. വിശുദ്ധന്മാർ എടുക്കപ്പെടുകയാണ്, കള്ളനെ പോലെ വരികയാണ് കർത്താവ്. അത് കഴിഞ്ഞാൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ 7 വർഷത്തേക്ക് അവന്റെ കോപദിവസമാണ്. 7 വർഷം കഴിയുമ്പോൾ കർത്താവ് ഭൂമിയിൽ വന്ന് രാജ്യം സ്ഥാപിക്കുക. ഒരു 1000 ഇയേഴ്സ് മില്ലേനിയം, ഒരു 1000 ഇയേഴ്സ് കിങ്ഡം ഏജ് ആണ്. അതും കർത്താവിന്റെ ദിവസമാണ്. കർത്താവിന് 1000 സംവത്സരം ഒരു ദിവസം പോലെയാണെന്ന് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ലാസ്റ്റിലെത്തുമ്പോൾ നിങ്ങൾ ആ വാക്യം വായിച്ചു നോക്കണം. നോക്കട്ടെ, വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം നോക്കട്ടെ. 20-ാമത്തെ 7-ാം വാക്യം വരുന്ന വായിച്ചു.
1000 ആണ്ട് കഴിയുമ്പോഴോ,
1000 ആണ്ട് കഴിയുമ്പോഴോ
സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള
ജാതികളായി
സംഖ്യയിൽ കടൽപ്പുറത്തെ
മണൽ പോലെ
ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കുന്നു.
നമ്മുടെ ആ ലെസൺ കുറിച്ച ആദ്യത്തെ കുറിപ്പ് നിങ്ങളുടെ കാണും. ലോകാവസാനം എന്ന് കുറിച്ചതിന്റെ അകത്ത് മോനെടുത്ത് ക്രിക്കറ്റ് എടുത്ത് ഒരു 15 ലെസൺ നമ്മൾ കുറിച്ചിട്ടുണ്ട്. ആ 15 ലെസൺ കുറിച്ചതൊന്നെടുത്ത് ആദ്യ ഭാഗത്ത്, അതല്ല നമ്പർ ഓർക്കുന്നോ? ലോകാവസാനം എന്നുള്ള 15 എണ്ണം കിട്ടിയോ? കിട്ടിയില്ലേ? ഓക്കെ, ഈ റൈറ്റ് കോളം വലത്തെ വശം ഓക്കെ, അത് പ്രൊജക്ട് ചെയ്താൽ അങ്ങോട്ട് ഓക്കെ. എനിക്ക് അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓർക്കണം, ഉൽപ്രാവണം മഹാകഷ്ടം. അതായപ്പോ പഠിച്ചോണ്ടിരിക്കുന്ന അടുത്തത് മനുഷ്യവർഗം മൂന്നായി തിരിക്കപ്പെടും, പിന്നെ നാലായി തിരിക്കപ്പെടും. അടുത്തത് ക്രിസ്തുവിന്റെ ന്യായാസനം, അടുത്തത് സാത്താന്റെ തൃത്വം, അടുത്തത് ലോകമതങ്ങളുടെ അന്ത്യം, അടുത്തത് ലോക വാണിജ്യങ്ങളുടെ അന്ത്യം, അടുത്തത് ഹർമഗദോൻ യുദ്ധം, അടുത്തത് ക്രിസ്തുവിന്റെ രണ്ടാം വരവ്, അടുത്തത് ദൈവാധിപത്യ ഭരണം. ദൈവാധിപത്യ ഭരണം പത്താമത്തെ പോയിന്റ് ആണ്. അത് കഴിഞ്ഞാൽ ഗോഗ് മാഗോഗ് യുദ്ധം, ഗോഗ് മാഗോഗ് വാർ ക്യാമ്പയിൻ, ടെറിബിൾ ആയുള്ളൊരു യുദ്ധം, ക്യാമ്പയിൻ വിളിച്ചു കൂട്ടുകയാണ്. 1000 വർഷം കഴിഞ്ഞ് പെയ്യുന്നത് വരെ സാത്താൻ ലോർഡ്സ് കർത്താവിന്റെ കസ്റ്റഡിയിൽ, ഭൂമിക്ക് കീഴിൽ ഈ തീക്കുണ്ടത്തിനകത്ത് കിടക്കുകയാണ്. ഈ തീക്കുണ്ടത്തിൽ അവനെ പിടിച്ച് ബന്ധിച്ചിരിക്കുകയാണ്. അവനെ അഴിച്ചു വിടുമ്പോൾ സകല മനുഷ്യരെയും കൂടെ ദൈവത്തിനെതിരായി അവർ വലിയ ഒരു പ്രസ്താവന നടത്തി സകല ആളുകളെയും യെരുശലേം ആക്രമിക്കുവാനായിട്ട് കൂട്ടി വരുത്തി ഒരു വലിയ യുദ്ധ സന്നാഹം ക്രമീകരിക്കും. അങ്ങനെ വരുമ്പോഴാണ് അടുത്തേക്കിട്ട് ഭൂമിയിൽ ഭൂമിയിൽ തീയ, 12th പ്രയോഗം നോക്കണം, ഫയർ ഓൺ എർത്ത്. എന്താ സംഭവിക്കുന്നത് എന്ന് വായിച്ചേ.
അവർ ഭൂമിയിൽ പരക്കെ ചെന്ന്
വിശുദ്ധന്മാരുടെ പാളയത്തെയും
പ്രിയ നഗരത്തെയും വളയും.
അപ്പോൾ
എന്നാൽ
ആകാശത്തു നിന്ന് തീ ഇറങ്ങി
അവരെ ദഹിപ്പിച്ചു കളയും.
ഇവക്കൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എവിടുന്നാ തീ വരുന്നത്? എങ്ങനെ ആകാശം തീ വരുന്നത്? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ആകാശം ഒന്ന് പറഞ്ഞേ നീ മക്കളെ. നിങ്ങളത് പറയുമ്പോൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോ ചുമ്മാ കുഞ്ഞ് ആകാശം ഇങ്ങനെ അങ്ങ്, ആകാശം ഇങ്ങനെ അങ്ങ്, അങ്ങനൊന്നും പറയരുത്. അത് പറയുമ്പോ ഇങ്ങനെ പറയണം, ആകാശം ഒന്ന് കാണിച്ചേ കൈ കൊണ്ട്. ആകാശം കുടുംബത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴിയും. Elements shall melt with the fervent heat. അങ്ങനെയാണ് കിങ് ജെയിംസ് കൊടുത്തിരിക്കുന്നത്. ഇലമെന്റ്സ് ഉണ്ടോ, ആ ഇലമെന്റ് എന്ന് കൊടുത്തിരിക്കുന്ന പദം നിങ്ങൾ ഗ്രീക്കിൽ നോക്കിയാൽ യുറേമോസ് എന്ന ഗ്രീക്ക് പദമാണ്. മാഡൻ ക്യൂറിയോ അല്ലെങ്കിൽ ഐൻസ്റ്റൈനോ ഒക്കെ യുറേനിയം എന്ന പദം ഉണ്ടാക്കിയത് ഈ പുസ്തകത്തിൽ നിന്ന്. സ്തോത്രം സ്തോത്രം, നിങ്ങൾക്ക് മനസ്സിലായോ? യുറേമോസ് എന്നാണ് മൂലപദാർത്ഥം എന്നുള്ളതിനെ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. യുറേമോസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഘടകം, അണുക്കൾ എന്നർത്ഥമാണ്. യുറേമോസ് കത്തിക്കാളും ഭൂമി. അത് നമ്മൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. നോഹയുടെ കാലത്തെ ജലപ്രളയ സമയത്തെ പെട്ടകത്തിൽ എങ്ങനെ വിശുദ്ധന്മാർ സൂക്ഷിക്കപ്പെട്ടുവോ അതുപോലെ തന്നെ ദൈവക്കളി ഞങ്ങൾ ശ്രദ്ധിച്ചേ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് ദൈവാത്മാവ് കഴിഞ്ഞ ദിവസം കാണിച്ചതൊരു ഐഡിയ ആണ്. ഞാൻ ഒരു പുസ്തകത്തിലും വായിച്ചല്ല. നമ്മൾ അവിടുന്ന് പോയി കഴിഞ്ഞ് ഇങ്ങോട്ട് മടങ്ങി വരുമ്പോൾ ഒരു കാര്യമുണ്ട്. ഒരിക്കൽ വെളിപ്പാട് പുസ്തകത്തിന്റെ 21st കർത്താവ് ചോദിച്ചു, ഒരു ദൂതൻ വന്ന് യോഹന്നാനോട് പറഞ്ഞു, വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചുതരാം. ഓർക്കുന്നവർ പറഞ്ഞേ, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി. അപ്പോൾ മണവാട്ടിയെ കാണാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അങ്ങോട്ട് നോക്കി യോഹന്നാൻ കണ്ട എന്താണെന്നറിയോ? സ്വർഗത്തിൽ നിന്ന് പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി ഒരുങ്ങി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഇറങ്ങി വരുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവമക്കൾ ഓർക്കണം, എന്റെയും നിങ്ങളുടെയും വാസസ്ഥലമെന്ന് പറയുന്നത് പുതിയ യെരുശലേമാണ്. സ്തോത്രം. പുതിയ യെരുശലേമിൽ ഇവിടുന്ന് നിങ്ങളെ കയറ്റിവിട്ടാൽ അവിടെ പോയിട്ട് മടങ്ങി വരുന്നത് പിന്നെ എവിടെ പോകുന്നത്? പുതിയ യെരുശലേമിലാണ്. എന്റെ കർത്താവേ, സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ പുതിയ യെരുശലേമിലാണ് നിങ്ങൾ ഞാൻ സ്ഥിരവാസം ഉറപ്പിക്കാൻ പോകുന്നത്. ആ പട്ടണം ലാൻഡ് ചെയ്യാൻ മാത്രം ഇറങ്ങി മധ്യ ആകാശത്തിൽ മിഡ് എയറിൽ വന്ന് നിന്നുകൊണ്ട് ഇവിടെ കയറി വരുവീൻ. സ്തോത്രം. ഇവിടെ കയറി വരുവീൻ എന്ന് വിളിക്കുമ്പോഴാണ് നമ്മൾ എടുക്കപ്പെടുന്നത്. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തത്. ആ അത്ഭുത പ്രതിഭാസം നിങ്ങൾ ഞാനും കാണേണ്ടി വരും. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഞാനും കാണേണ്ടി വരും. വേറെ ഒരു തലമുറയ്ക്ക് മാറ്റിവെക്കേണ്ട കാര്യമില്ല. എല്ലാം റെഡിയായ ഒരു തലമുറയാണ് ഇത്. നിങ്ങൾ ഓർമ്മയിരിക്കണം. അതുകൊണ്ട് വളരെ ബദ്ധപ്പെട്ട് ജീവിച്ചുകൊള്ളണം. യാതൊരു തടസ്സവും വരുത്തരുത്. കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നതിന് ഒരു തടസ്സം പോലും നിൽക്കാത്ത ഒരു ജീവിത ചര്യ കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അലങ്കരിക്കണം. ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. ഇനി ഞാൻ വീണ്ടും പറയട്ടെ. അപ്പോൾ കർത്താവിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും അറിയാവുന്നവരെന്ന് പറഞ്ഞേ. എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും? റാപ്ചറിൽ തുടങ്ങി അല്ലല്ല റാപ്റ്ററിൽ തുടങ്ങി നോനോ ഭൂമി തീകത്തുന്നത് വരെയുള്ള ദിവസത്തിന്റെ പേരാണ് എന്തോ പേര് യഹോവയുടെ ദിവസം. മനസ്സിലായോ? അതാണ് വലുതും വലുതും നോക്കി വെളിപ്പാ മലാഖി ദർശനം നോക്കിക്കാട്ടെ, എളുപ്പത്തിൽ നോക്കി മലാഖി ദർശനം അതിന് അഞ്ച് മൂന്നാം നാലാമധ്യായം അഞ്ചാം വാക്യം അവസാനം
യഹോവയുടെ വലുതും ഭയങ്കരവുമായ
ഭയങ്കരവുമായ നാൾ
വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് എലിയാ പ്രവാചകനെ.
അങ്ങനെയാണെങ്കിൽ ആ ദിവസത്തിന് എന്തോ പേര് വലുതും ഭയങ്കരവും. ഭയങ്കരം എന്ന് പറയുന്നത് ഏഴ് വർഷമേ ഉള്ളൂ, വലിപ്പം എന്ന് പറയുന്നത് ആയിരം വർഷമുണ്ട്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തുള്ള ഒരു ഒരു യുണൈറ്റഡ് ഡേ ആയിരിക്കും അത്. ഇറ്റ്സ് എ ബിഗ് ഡേ, വലിയൊരു ദിവസമായിരിക്കും. അതുകൊണ്ടാണ് പൗലോസിന് ഈ ദർശനവും പത്രോസിന് മറ്റേ ദർശനവും കൊടുത്തത്. പൗലോസിന് കൊടുത്ത ദർശനം അനുസരിച്ച് കർത്താവിന്റെ ദിവസം എങ്ങനെ വരുന്നു? കള്ളൻ കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ. പത്രോസിന് കൊടുത്ത ദർശനം അനുസരിച്ച് കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന് ആകാശം. അങ്ങനെയാണെങ്കിൽ ഈ ദിവസത്തിന് എന്തോ ദൈർഘ്യമുണ്ട്. 1,070 years സ്തോത്രം. ഏഴു വർഷമാണ് മഹോപദ്രവകാലം അല്ലെങ്കിൽ മഹാകഷ്ടകാലം. അതിനുശേഷം കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷനാകും, ആയിരം വർഷം ഭൂമിയെ വാഴും. അന്ന് യഹോവയുടെ ദിവസം നടക്കുകയാണ്. അന്ന് യഹോവയുടെ ദിവസം തുടരുകയാണ്. ആ ദിവസത്തിന്റെ ക്ലോസിംഗ് പോയിന്റിലാണ് മനുഷ്യന്റെ ഏറ്റവും നീചമായ പൈശാചികന്റെ ഏറ്റവും നീചമായ വലിയ റവല്യൂഷണറി അറ്റാക്ക് ടു ദി ഹെഡ് ഓഫീസ്. ദൈവപുത്രനായ യേശു അതെ ഭരിക്കുന്ന രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ജെറുസലേം ആക്രമിക്കുവാനുള്ള, അത് ഹർമഗലോൻ യുദ്ധമല്ല സുഹൃത്തെ, ആക്രമിക്കുവാനുള്ള പൈശാചികന്റെ അന്ത്യപരിശ്രമം വിഫലമാക്കിക്കൊണ്ട് ആകാശത്തുനിന്ന് തീയിറങ്ങി അവരെ എന്ന് വായിച്ചേ, 20-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചേ, ഞാൻ ചുമ്മാ പറഞ്ഞതാണോ എന്ന്.
എന്നാൽ ആകാശത്തു നിന്ന്
എത്രാം വാക്യമാ?
9-ാം വാക്യം. 9-ാം വാക്യം
20:9 എല്ലാവരും നോട്ട് ചെയ്യണം. ആകാശത്തു നിന്ന്
തീയിറങ്ങി
അവരെ ദഹിപ്പിച്ചു കളയും, ഈ ഭൂമി വെന്തുപോകും. അതാണ് മലാഖി കണ്ടത്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടുമെന്നാണ് ഗുരു പറഞ്ഞത് അല്ലേ. എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ആ വസ്തുത നാം മറക്കരുത്. ആ സമയത്ത് നമ്മൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് സ്തോത്രം. അന്ന് മനഃപൂർവ്വം ദൈവത്തെ തള്ളിയവർ മാത്രമേ ശിക്ഷ അനുഭവിക്കൂ, അല്ലാത്തവർക്കും വരികയില്ല. ഇനിയും ആ ചിന്താ വിഷയം ഞാൻ ക്ലോസ് ചെയ്യട്ടെ. മൂന്നാമത്തെ നമ്മുടെ മറ്റേ വിഷയം ഓക്കെ മോനെ, എളുപ്പത്തിൽ ചില നിമിഷം കൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ പേര് പ്രതികാര ദിവസം എന്ന് നോക്കിയിട്ട് ലൂക്കോസ് 21:22 അതിന് ഡബിൾ റെഫറൻസ് എന്ന് പറയും, രണ്ട് നിവൃത്തികളുള്ള ഒരു പദപ്രയോഗമാണ്. ബട്ട് ദിസ് ഈസ് വൺ ഓഫ് ദി നെയിംസ് എന്ന് വെച്ചാൽ ഡേ ഓഫ് വെഞ്ചൻസ്, പ്രതികാര ദിവസം.
എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാര കാലമാകും.
ആ നാളുകളുടെ പേരെങ്ങനെ ഇരിക്കും? പ്രതികാര കാലം. ഞാനോക്കേ ദൈവമക്കളും ചിന്തിച്ചേ, നമ്മളോട് കർത്താവ് ഒരു ഗുണദോഷം പഠിപ്പിച്ചിട്ടുണ്ട്. അത് യെശയ്യാപ്രവാചകനും പറഞ്ഞു, പൗലൂസ് എടുത്തു പറഞ്ഞു. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, പിന്നെ ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. റോമാലേഖനം 12-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. ദി എത്തിക്സ് ഇൻ ദ റോമൻസ്, എത്തിക്കൽ ലെസൺസ്, അതിനകത്ത് കൊടുക്കുന്ന ധർമ്മശാസ്ത്രം വളരെ പവർഫുള്ളാണ്. അവിടെ കൊടുത്തിട്ടുണ്ട്, തിന്മയോട് തോൽക്കാം. വാക്കി ഒന്ന് വായിച്ചു, അല്ലാതെ പറ്റിയില്ല.
പ്രിയമുള്ളവരെ
പ്രിയമുള്ളവരെ
നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ
നിങ്ങൾ തന്നെ പ്രതികാരം. എത്രാം വാക്യമാ?
19-ാം വാക്യം
19-ാം വാക്യം ഓക്കെ.
ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ.
ദൈവകോപത്തിന്
ഇടം കൊടുപ്പിൻ.
നമ്മൾ തന്നെ എന്തോ ചെയ്യരുത്, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. അടുത്ത
പ്രതികാരം എനിക്കുള്ളത്,
പ്രതികാരം എനിക്കുള്ളത്
ഞാൻ പകരം ചെയ്യുമെന്ന്
ദൈവമക്കൾക്ക്. നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കണമെന്ന വാക്യം ദേവിയെ നിങ്ങളുടെ ആ ഡയറിയിലൊന്ന് കുറിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഡയറി കുറിച്ച് വെക്കണം. മിക്ക വിശുദ്ധന്മാർക്കും അതറിയാം മിയ, അറിയാം മിയ. പാസ്പോർട്ട് കിട്ടൊന്ന് കൊടുക്കണം തോന്നുകയാണ് എവിടെയേലും ഒരു വാക്യം പൊക്കിക്കൊണ്ട് വരുവാന്ന്. സെക്രട്ടറി കിട്ടൊന്ന് കൊടുക്കണം തോന്നുകയാണെങ്കിൽ ഒരു വാക്യം പൊക്കിക്കൊണ്ട് വരും. എന്തെങ്കിലും പ്രതികാരം ചെയ്യാനായിട്ട് ദൈവവചനം ഉപയോഗിക്കരുത്. ദാറ്റ് ഈസ് സാക്രിലീജിയസ് നോ, വളരെ നീചമായൊരു കൃത്യമാണത്. നെവർ ടു യൂസ് ദ സ്ക്രിപ്ചർ ഫോർ യുവർ ഓൺ വെഞ്ചിയൻസ്. പ്രതികാരത്തിന് വേണ്ടി ഒറ്റ വാക്ക് ഉപയോഗിച്ചേക്കരുത്. നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിന്
ഇടം കൊടുക്കുക.
അടുത്ത വാക്യം,
പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു.
അടുത്ത വാക്യം,
എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നു,
നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ
അവന് തിന്മാൻ കൊടുക്ക,
തിന്മാൻ കൊടുക്കുക.
ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക.
അടുത്ത,
അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനിൽ കുന്നിക്കും.
അടുത്ത വാക്യം,
തിന്മയോട് തോക്കാതെ
തിന്മയോട് ഓവർകം ഈവിൾ വിത്ത് ഗുഡ്. തിന്മയോട് തോൽക്കാതെ തിന്മയെ ജയിക്കുക, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. ഒന്ന് ഏറ്റെടുക്കാമോ വിശ്വാസികളെ? സ്തോത്രം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. അയ്യോ, ചില ആളുകളുടെ ദേഷ്യം കാണണം. എന്ത് ക്വിറ്റെമ്പറാന്നറിയോ, ഭയങ്കര ടെമ്പറായി. ഇപ്പൊ വിശുദ്ധന്മാർക്ക് പൊതുവെ, ഇന്നാളെ ഞാൻ ഓർത്ത് ചിലരുടെ സംഭാഷണം കേട്ടപ്പോ എനിക്ക് തോന്നി അവരുടെ ബ്ലഡ് എടുത്തൊന്ന് ടെസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന്. What happened in the blood? I don't understand. അങ്ങ് ഹോട്ട് ആകുക. ഈ ഇടയ്ക്ക് ഒരു ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു, ഒരു മൂർഖൻ ഇങ്ങനെ തല പൊക്കിയിട്ടേ ഇങ്ങനെ അവനങ്ങോട്ട് ആഞ്ഞു തുപ്പിയാൽ, അവരെ കൊത്തുന്ന സമയത്ത് അവൻ്റെ വൈരാഗ്യത്തോടെ ഒരൊറ്റ കൊത്തു കൊത്തിയാലുണ്ടല്ലോ, 32 തുള്ളി പോയിസൺ ആ കോൾവായിൽ ചെന്ന് പമ്പ് ചെയ്യുമെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. 32 തുള്ളി, അരത്തുള്ളി മതി നമ്മൾ ചാകാൻ. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു ചില വിശുദ്ധന്മാരുടെ വായിൽ നിന്ന് വരുന്ന ആ ദേഷ്യത്തിന്റെ തുമ്മൽ. എന്റെ പൊന്നു സഹോദര, പഴയ മനുഷ്യനെ അതിന്റെ രാഗ മോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. നീ തോറ്റോട്ടെന്നേ, നിന്നെ എല്ലാവരും അങ്ങോട്ട് കൈവിടട്ടെന്നേ, ആരുമില്ലാതെ വരട്ടെന്നേ, നീ വലിയ ആളല്ലാതെ ഇരിക്കട്ടെന്നേ. ചിലർ ഒരിക്കലും സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുക, ചത്താൽ ഒഴികില്ല, കടുംപിടുത്തം പിടിക്കുക. എന്തിനാ, വാട്ട് ഈസ് ഇറ്റ്? നമ്മുടെ കോപം വിടണം, ദേഷ്യം വിടണം. ദൈവമക്കൾ നല്ലപോലെ ഓർക്കണം, വലിയ കോപമുള്ള ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ഈ കോപം എന്ന് പറയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാം? ആർക്കത് ഗൗരവമില്ല ഞാൻ പറഞ്ഞിട്ട്. ആ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അന്നേരം രക്തത്താൽ ജയം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ നീ പൊക്കിക്കൊണ്ട് പിന്നെ ആംബുലൻസ് പോയതുകൊണ്ട് കാര്യമില്ല. You better be quiet. നിന്റെ ബ്ലഡ് സർക്കുലേഷൻ വളരെ സ്ലോ ആകട്ടെ. വൈ ഷുഡ് യു ഗെറ്റ് ആംഗ്രി, ഇൻഡിഗ്നേഷൻ? ദേഷ്യം വരാൻ പാടില്ല. എന്നാണ് ഞാൻ ഒരു കൊച്ചനോട് പറഞ്ഞു, കുഞ്ഞേ നിനക്ക് വല്ലാതെ ദേഷ്യം, ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യം പുള്ളിക്കങ്ങ്, അത് ഭയങ്കരമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ദേഷ്യം നടക്കുന്ന മുഴുവൻ കൗൺസിലർ കമ്മിറ്റിയൊക്കെ കൂടുമ്പോഴാണ്. കൗൺസിൽ കമ്മിറ്റിയൊക്കെ കൂടുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് വിശുദ്ധനെ ഒന്ന് കാണണം. കർത്തൃമേശ വരുമ്പോഴത്തെ ആ ഇരിപ്പ് കണ്ടാൽ, അയ്യോ കൊക്കിന്റെ കപടസന്യാസം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, കൊക്കിന്റെ കപടസന്യാസം. ഓർമ്മയിരിക്കണം, കർത്തൃമേശക്കകത്ത് വന്ന് പതുക്കെ പതുക്കെ ഇരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. യു ഷുഡ് ബിഹേവ് ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് ഇൻ ദ കൗൺസിൽ. ഔദ്യോഗിക സ്ഥാനത്ത് നടക്കുന്ന ഒരു വസ്തുതയുടെ മുമ്പിൽ നീ ഇതേ സ്വഭാവം പാലിക്കണം, ആത്മസംയമം പാലിക്കണം, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഞാനൊരു ചർച്ചിന്റെ മെയിൻ ഫിഗറായിട്ട് ഇരുന്ന് സൈൻ ചെയ്യുന്ന ഒരാളായിരുന്നിട്ടുണ്ട്. ഞാനിരിക്കുന്ന സമയത്ത് ഒരൊറ്റ പ്രാവശ്യം പോലും കൗൺസിലിൽ അടിപിടി ഉണ്ടായിട്ടില്ല. നെവർ മേക്ക് എ സ്പ്ലിറ്റ് ഇൻ ദ കൗൺസിൽ യു എൻക്വയർ. ഒറ്റ വിശ്വാസിയെ പോലും കളയേണ്ടി വന്നിട്ടില്ല. ദാറ്റ് ഈസ് മൈ പോളിസി. ഞാൻ എന്തുകൊണ്ടാണെന്നറിയോ ഒരാളെ കളയാത്തതറിയോ? ഒരാൾ അമ്മ നമ്മളെ അങ്ങ് പള്ളു പറയുകയാണെങ്കിലും തോത്രം 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 ബ്രദറെ ഇരുന്നേ, അവനെ ഇരുത്തി സോപ്പിട്ട് ക്ലിയർ ആക്കി എടുക്കുക, കളയുകയല്ല. ഒരു ദിവസം മാത്രം ഞാൻ അല്പം ഗൗരവം ഒരു സൈക്കോളജി പ്രയോഗിച്ച് നോക്കി, അല്ലെ പറ്റിയല്ല എനിക്ക് തോന്നി. ഒരു മനുഷ്യൻ റോഡിൽ കിടന്ന് അടിപിടി ഉണ്ടാക്കി വെച്ച് വന്ന മനുഷ്യൻ അവിടുത്തെ ശുശ്രൂഷകനെതിരായിട്ട് ഒരു റിപ്പോർട്ട് കൊണ്ട് മുളക്കട് വന്നു. സാറേ ഇയാളെ മാറ്റി തരണം, ഇപ്പോൾ ഞങ്ങൾ ചെയ്യും. അങ്ങനെ ഗൗരവമായി ഈ കൈയെടുക്കുന്ന കണ്ടാ അറിയ ഒരു കൃപയില്ല. ഞാൻ ഉടനെ പറഞ്ഞു, ബ്രദറെ ക്ഷമിക്കേ, നമ്മൾ സംസാരിച്ച് നിർത്താം. നല്ലൊരു ദൈവദാസനുമാണ് ഇയാളെ ഇഷ്ടം നടക്കാൻ ഞാൻ പുള്ളി വന്നിരിക്കുക റിപ്പോർട്ടിന്. ഞാൻ പാവപ്പെട്ട ഞാൻ ഒരിക്കലും ആരോടൊന്നും, പിന്നെ ഞാൻ ദൈവത്തോട് ക്ഷമ പറഞ്ഞു. ഞാൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ മുടക്കുമെന്ന് പറഞ്ഞു, നിന്നെ ഞാൻ മുടക്കി പുറത്തു കളയും, കറങ്ങി വിളിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ ആയുസിൽ ആ ഒരുത്തരോട് ഞാൻ ഗെറ്റൗട്ട് പറഞ്ഞിട്ടില്ല. ഇതൊരു ചെറിയ മനഃശാസ്ത്രം പ്രയോഗിച്ചു നോക്കിയതാ, ഏറ്റു പുള്ളി ഓടി പുറത്തു ചാടി, പുറത്തു ചാടി. ഞാൻ പറഞ്ഞോട്, താനെ റോഡ് നടു റോഡിൽ കിടന്ന് ഗുസ്തി അടി നടത്തി തൻ്റെ ഈ ഇവിടെ എല്ലാം കൂടെ ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്നത് എന്താടോ, ഇവിടെ അല്ലെങ്കിൽ ഒറ്റപ്പറക്കാടി പോലെ ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു യുവർ ഫേസ്, വാട്ട് ഹാപ്പൻ ടു യുവർ ഷേപ്പ് ഓഫ് ദി ഫേസ്. അത് മുഴുവൻ ഇടികൊണ്ടതാ, കല്ലുകൊണ്ട് ഇടികൊണ്ടതാ. ഞാൻ ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു യുവർ ഫേസ്, ആ നിങ്ങളാണോ ഒരു സുവിശേഷകനെ നല്ലപാടെ പഠിപ്പിക്കാൻ പറഞ്ഞത്, ഗെറ്റ് ഔട്ട്. ഞാൻ പിന്നെ പുള്ളിയോട് പറഞ്ഞില്ല, ദൈവത്തോട് ക്ഷമ പറഞ്ഞു, കാരണം അവൻ്റെ അത് കൊടുത്തേ ഒക്കുള്ളൂ. എനിക്ക് ദേഷ്യമല്ല, ഞാനൊരു മനഃശാസ്ത്രം പ്രയോഗിച്ച് നോക്കിയതാ. അയാൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പുറത്തെ ഓഫീസിന്റെ മറുവശത്തോട്ട്, നമ്മുടെ ഓഫീസിലുള്ള സ്റ്റാഫിനോട് പറയാ, ഞാൻ വിചാരിച്ചു ഈ ഓവർസർക്ക് ഒരു കഴകത്തുമില്ലെന്നാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇയാൾക്ക് ഭരിക്കാൻ അറിയാവത് കണ്ടോ, എനിക്ക് കിട്ടിയ ആകെ ഉള്ള ഒരു ഡിഗ്രിയാണ്. നമ്മൾ ഓർമ്മയിരിക്കണം, പതുക്കെ പതുക്കെ പറയുന്നത് ഞാൻ ഫൂളൊന്നുമല്ല, ഐ ആം നോട്ട് എ ഫൂൾ. ക്രിസ്തു നിമിത്തം നമ്മൾ ആരാകുക, പോഷന്മാരാകുക. പോഷന്മാരായിട്ടൊന്നുമല്ല, ഈ വിളിക്കുന്ന ഒരുത്തരും പോഷന്മാരല്ല, കാരണം ഇമിഗ്രേഷനിൽ കൂടെ കടന്നു വന്ന പുള്ളികളാ നിങ്ങളത്. മനസ്സിലായോ, ചെക്ക് പോസ്റ്റ് എത്ര കടന്നാ ഇവിടെ വന്നത്. അതുകൊണ്ട് ഇവിടിക്കുന്ന ഒന്നും എനിക്ക് തോന്നുന്നില്ല പോഷന്മാരാണെന്ന്. നോനോ, വിവരമറിയാം, ലോകത്തിന്റെ വിവരമറിയാം, ദൈവരാജ്യത്തിന്റെ വിവരമറിയാം, സത്യമറിയാം. ഇനി നമുക്ക് ഇച്ചിരി ഒന്ന് റീമോഡലിംഗ് വന്നാൽ മതി കേട്ടോ, ഈ ദേഷ്യം ഒന്ന്. ഇനി ദേഷ്യം വരുമ്പം എന്റെ പേര് രണ്ട് പ്രാവശ്യം പറഞ്ഞാൽ മതി. ഓക്കെ, ആ അങ്ങനെ ഒരു സൈക്കോളജി ഇരിക്കട്ടെ. എം ഇ ചാക്കോ, എം ഇ ചാക്കോ, രണ്ട് പ്രാവശ്യം പറയണം. പറഞ്ഞു കഴിയുമ്പോഴല്ലോ അത് ക്ലിയർ ആയിക്കോളും, ആ സുഖങ്ങളെല്ലാം പോകും. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ദേഷ്യവും ഇതൊക്കെ മാറണം, കോപമൊക്കെ മാറണം. എന്തിനു ഞാൻ പറഞ്ഞെന്നറിയാവോ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ നമ്മൾ തന്നെ പ്രതികാരം ചെയ്യരുത്. നിങ്ങൾക്ക് ദോഷത്തിന് പകരം ദോഷവും, ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ. നിങ്ങളെ വാക്യം നോക്കി, പത്രോസിന്റെ ലേഖനം നോക്കിയിട്ട്, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3, എളുപ്പം നോക്കിക്കാത്ത ആ വാക്യം എത്ര മനോഹരമായിരിക്കുന്നുവെന്ന്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 അതിന്റെ 8 വാക്യം, തീർച്ചയ്ക്ക്
എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിക്കും.
എന്റെ ദൈവമക്കളെ, ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് ആ വാക്യം ഒന്ന് കാണാതെ പഠിക്കുകയും അതുപോലെ തന്നെ പിന്നെ ഒന്നുകൂടി ധ്യാനിക്കുകയൊക്കെ ചെയ്യണം. നമ്മുടെ ഇടയിലൊക്കെ ഉള്ള ചെറിയ ഇണക്കേടുകൾ, ഇടങ്കേടുകൾ മാറിക്കിട്ടാനുള്ള ഗുളിയായത് അല്ലേ. നോക്കിയാ വാക്യം നോക്കിയേ, നിങ്ങൾ
എല്ലാവരും ഐകമത്യവും,
എന്താ വേണം,
എല്ലാവരും
ഐകമത്യം,
സഹതാപം, സഹോദരപ്രീതി, മനസ്സലിവ്,
വിനയബുദ്ധി
ഉള്ളവരായിരിക്കുക.
യു ഷുഡ് ഹാവ് സച്ച് ക്വാളിറ്റീസ് ഓർ വെർച്യൂസ്. അടുത്ത വെച്ചത്,
ദോഷത്തിന് ദോഷവും
ശകാരത്തിന് ശകാരവും
പകരം ചെയ്യാതെ.
അങ്ങനെയാണെങ്കിൽ റീറ്റാലിയേഷൻ, സ്റ്റോപ്പ് ദ റീറ്റാലിയേഷൻ. അത് ഇന്ന് രാത്രി പറയുന്ന ദൈവത്തിന്റെ ദൂത്, ഞാൻ കണ്ണടച്ചു പിടിച്ച് പറഞ്ഞാൽ മെസ്സേജ് ദൂതാണെന്ന് നിങ്ങൾ പറയും, ഞാൻ പറയുന്ന ദൈവത്തിന്റെ ദൂതാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ജഡ്ജ്മെന്റ് സീറ്റ് ഉണ്ട്, അവിടെ ചെല്ലുമ്പോൾ എന്റെ പ്രതിഫലമോ കിരീടമോ നഷ്ടപ്പെടുന്ന ഒരു പദം പോലും എന്റെ ദൈവവചനത്തിലേ നീ പറയരുത്, നിന്റെ മനസ്സിൽ വരരുത്. നിന്നെ ന്യായം വിധിക്കുന്നവനാണ് ഈ കാര്യം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ വാക്യം നോക്കിയേ, ദോഷത്തിന് പകരം
ദോഷവും
ശകാരത്തിന് പകരം
ചെയ്യാതെ
നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്
വിളിക്കപ്പെട്ടതുകൊണ്ട്
അനുഗ്രഹിക്കുന്നവരല്ലേലിയാ. അല്ലേലിയ നല്ലപോലെ പറയുന്ന, ഇപ്പൊ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. വെറുതെ ഒരു കഥ പഠിപ്പിക്കുകയല്ല, ഒരു ഫിലോസഫി ഞാൻ പറഞ്ഞു വിടുകയല്ല. ഐ ആം നോട്ട് ടോക്കിംഗ് എനി സൈക്കോളജിക്കൽ മാറ്റർ ഇൻ ഹിയർ, ഇറ്റ്സ് സീരിയസ് മാറ്റർ ഫോർ എ ബിലീവർ. അവന്റെ മനസ്സിലിരിക്കേണ്ട പ്രസാദമാണ്. നിങ്ങടെ ആകെ ഒന്നും വായിച്ച ആദ്യം നിർത്തി ചെടി ഉറച്ച്
ദോഷത്തിന് പകരം ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും
അല്ല അതല്ല അതിന്റെ മോളി തുടങ്ങി
തീർച്ചയ്ക്ക് എല്ലാവരും
ആ തീർച്ചയ്ക്ക് എന്നുള്ള ഭാഗം ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഫൈനൽ ഡിസിഷൻ ഫൈനലി മൈ ബ്രദറൻ അവസാന നിങ്ങളുടെ അന്ത്യ തീരുമാനം ഇതായിരിക്കണം. ഫൈനൽ ഡിസിഷൻ എന്നർത്ഥം അടുത്ത തീർച്ചയ്ക്ക്
എല്ലാവരും ഐകമത്യവും
ഐകമത്യവും
സഹതാപവും
സഹതാപവും
സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിക്കും. ദോഷത്തിന് ദോഷവും
ദോഷത്തിന് ദോഷവും
ശകാരത്തിന്
ശകാരത്തിന് ശകാരവും
പകരം ചെയ്യാതെ
നോ റിറ്റാലിയേഷൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഇപ്പൊ ഒത്തിരി പേരോട് പകരം വീട്ടിൽ കാണും, വീട്ടിൽ നിന്ന് മുഴുവൻ ഇന്ന് പോയി മുട്ട നിന്ന് ക്ലിയർ ആക്കിയിട്ട് നാളെ കർത്തൃമേശ എടുത്താൽ മതി, ഇല്ലേ പോക്കാവും. പിന്നെ അന്നേരം രക്തത്താൽ ജയം ഹാലലി കോട്ട് വരുന്നു, ഹാലലിയ താഴെ വീഴും, ഇതൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇറ്റ് ഈസ് വെരി സീരിയസ് ഒഫൻസ്. നിങ്ങളുടെ എന്റെ ഒരു കൂട്ടു സഹോദരന് വിരോധമായിട്ട് ഞാൻ പറയുന്ന ഓരോ വാക്കിനും എന്റെ മേൽ ചാർജ് വരുന്നതാണ്. അടുത്ത് നോക്കട്ടെ,
നിങ്ങൾ അനുഗ്രഹം
നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്
വിളിക്കപ്പെട്ടത്
കൊണ്ട്
അനുഗ്രഹിക്കുന്നവരായിരിക്കും.
നമ്മൾ വിളിക്കപ്പെട്ടത് എന്തിനാ? എന്നൊക്കെ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന കഥ നിങ്ങൾ ഓർക്കുന്നു. നിങ്ങൾ അബ്രഹാമിനോട് പറയുക, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും. ദൈവമക്കൾ അല്പസമയത്തേക്ക് ചിന്തിക്കണം, അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് ഞാൻ. അർഹതയില്ലാത്ത അനുഗ്രഹങ്ങളുടെ കൂമ്പാരം എനിക്ക് ദൈവം തള്ളിയിരിക്കുന്നു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് എന്ത് ചെയ്യണം? അനുഗ്രഹി ഗോഡ് ബ്ലസ് യു പറയാൻ പഠിക്കണം. സ്തോത്രം. ഗോഡ് ബ്ലസ് യു, താങ്ക് യു. എന്തെങ്കിലും ഒന്ന് തന്നാൽ ഒരു നന്ദിയും പറയല്ലേ ചിലര്, വല്ലതും കൊടുത്താണ്ടല്ലോ. എന്നാലും ഞാൻ ഒരാൾക്ക് ഇച്ചിരി സഹായം കൊടുത്തു, പുള്ളി മേടിച്ചേച്ച്. എന്റെ അർത്ഥം എന്നാ? ഇത്രേ ഉള്ളോ? ഞാനൊന്നും മിണ്ടിയില്ല, എനിക്ക് അത്ര ഉള്ളായിരുന്നു, അത്രയും കൊടുത്തു, താങ്ക് യു. അത്രയും മതി. അനുഗ്രഹം അനുഭവിക്കുവാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രതികാരം ദൈവത്തിനുള്ളത്. പക്ഷേ ദൈവത്തിന്റെ പ്രതികാരത്തിന്റെ വലിപ്പം എന്താണെന്ന് വി വിൽ സ്പീക്ക് ടുമോറോ നൈറ്റ് ആൻഡ് വി വിൽ ഡിസ്കസ്. ലെറ്റ് മീ ക്ലോസ് നൗ. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കിക്കൊണ്ട് പ്രതികാര ദിവസത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മയോടെ നമുക്ക് ദൈവസന്നിൽ സമർപ്പണ ബുദ്ധിയോടെ പിരിഞ്ഞു പോകാം. നമ്മിലാരും ശ്രേഷ്ഠരല്ല, നമ്മിലാരും ക്വാളിഫൈഡ് അല്ല, നമ്മിലാരും വിർച്വസ് അല്ല, നമ്മിലാരും ശ്രേഷ്ഠരല്ല. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും കൂടെ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിട്ട് നമുക്ക് ഇന്ന് രാത്രി പിരിഞ്ഞു പോകാം. കർത്താവിന്റെ ദാസന് ഇന്ന് കൺക്ലൂഡിംഗ് റിമാർക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രിയും ക്ലോസ് ചെയ്യാം. നമുക്ക് ചില ദിവസങ്ങളിൽ, അതായത് മുൻപോട്ട് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പ്രയറിന് വേണ്ടി സമയമെടുക്കും, ഇല്ലെന്ന് വിചാരിക്കരുത്. നമ്മൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയും അനുഗ്രഹമായി തീരട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.